എറണാകുള്ളവരെ നീ പരിശുദ്ധനാവും. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തത് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം. സ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാക്കപ്പെടുക, എന്റെ രാജ്യം വരെയാണെന്നേ, എന്റെ ഒരു ഇഷ്ടം സ്രോതസ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങൾക്ക് വരാണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. നമ്മളുടെ രാജ്യശക്തിയും മഹത്വവും മേഘമനസ്സുള്ളതാകുന്നു. കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാണ്. നമ്മുടെ കർത്താവായ ശുദ്ധമുള്ളതിനോടുത്തുറയുമേ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾ സ്വർഗീയതാണ്. അനുഗ്രഹീയമായ നല്ലൊരു രാത്രികാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചല്ലോ. ഇന്ന് പകലന്തിയോളം ഞങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമിച്ച് മയർപ്പാകുന്നതിന് മുമ്പ് ശ്രമിക്കുവാൻ തയ്യാറാക്കി. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആവർത്തനടത്തങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു. ഞങ്ങൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളുപരി ദൈവം ഞങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവും നൽകിയിരിക്കുന്നു. അതിനെ അവർക്ക് ഞാൻ ശ്രദ്ധിക്കുന്നു. എങ്കിലും ഞങ്ങൾ മനുഷ്യരാകിയാൽ ഞങ്ങളുടെ രോഗങ്ങളെയും കഷ്ടതകളെയും മാനസിക പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനുള്ള തലവും ശക്തിയും പരിശുദ്ധാത്മ കൃപയും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും തന്നെ പുതിയ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ഒരു രാത്രി കൂടി നമുക്ക് ദൈവവചനവുമായിട്ട് ചേർന്ന് ഇരിക്കുവാനായിട്ട് ദൈവമുടെ ആശയം ദൈവത്തെ സ്തുതിക്കുന്നു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് വീണ്ടും നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഫോർമേഷനെ പറ്റി, how it came in written form, the Old Testament, New Testament, also there were so many books in deuterocanonical അങ്ങനെയുള്ള പുസ്തകങ്ങൾ, അതുകൂടാതെ non-canonical books referred outside the Bible. അതിനെപ്പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് മൂന്നാല് ക്ലാസ്സുകളിലായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റിലെ ഗോസ്പെൽസ്, ആക്ട്സ്, എപ്പിസ്റ്റിൽസ്, റെവലേഷൻസ്, സ്മോൾ ബുക്സ്, അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. എസ്പെഷ്യലി ഇൻ എപ്പിസ്റ്റിൽസ് സെവൻ ബുക്സ് ആർ നോൺ ആസ് അപ്പോസ്തോലിക് ഫാദേഴ്സ്. അതിനകത്ത് രണ്ട് പിതാക്കന്മാരെ ഇപ്രാവശ്യം നമ്മൾ ഫാദേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മറ്റു പുസ്തകങ്ങളൊക്കെ ദൈവം അനുവദിച്ചാൽ വരും വർഷങ്ങളൊക്കെ പഠിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ പൊതുവായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നതെങ്കിലും അല്പം ആഴമായിട്ട് കാര്യങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണ്. ഞാനിപ്പോഴ ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അറ്റ്ലാന്റയിൽ നിന്നൊരു സാറാമ്മ മാത്യു ആന്റി നമ്മുടെ ഒപ്പം ഇന്നുണ്ട്. കുറെ ദിവസങ്ങളായിട്ട് ആന്റി ഉണ്ട്, ഈ ഇടയ്ക്ക് അവർ അറ്റ്ലാന്റയിലേക്ക് മൂവ് ചെയ്ത്. അപ്പം ആന്റി പറയുമായിരുന്നു നമ്മുടെ ഓർത്തഡോക്സിയെ പറ്റി പഠിക്കാനും നമ്മുടെ വിശ്വാസ സംഹിതകളെ പറ്റി കൂടുതലായിട്ട് ഗ്രഹിക്കാനും ഈ ക്ലാസ്സുകളൊക്കെ ഓഡിയോ ഒക്കെ കേൾക്കുകയും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയും ഇതിന്റെ കൂട്ടത്തില് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഈയിടെയാണ് അവര് ഇതിലേക്ക് വന്ന്, ഇതിനകത്ത് കയറാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ധാരാളം പേരുണ്ട്, അത് ധാരാളം പേർക്ക് അനുഗ്രഹമാകുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കും. കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് പരീക്ഷ എന്നൊരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല, നമ്മുടെ അറിവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉറപ്പിനും, ഞാൻ ചെയ്യുന്നതിന്റെ ആത്മരക്ഷയ്ക്ക് മുഖാന്തരമാണ്, അടിസ്ഥാനമാണ് എന്റെ ആത്മരക്ഷയിലേക്ക് എന്റെ
സോറി അച്ഛൻ ഡിസ്കണക്റ്റഡ് ആയി പോയി. അച്ഛൻ റീകണക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സോറി ഫോർ ദി ഇന്ററപ്ഷൻ.
ഹലോ, കേൾക്കുന്നുണ്ടോ?
ഉണ്ട് അച്ഛ, കേൾക്കുന്നുണ്ട്.
പിന്നെ ശല്യം തുടങ്ങുന്നു തോന്നുന്നല്ലേ. ഞാൻ പറഞ്ഞ വാക്യം കേട്ടായിരുന്നു?
ഇല്ല, കേട്ടില്ല.
എവിടം വരെ കേട്ടത്? ഫസ്റ്റ് മത്തി 3:15.
ഇല്ല ഇല്ല, അതൊന്നും പറഞ്ഞ കേട്ടില്ല.
മറ്റേ
ആന്റിയുടെ കാര്യം അറ്റ്ലാന്റയിലെ ആന്റി ശേഷം നല്ല നല്ല സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു. അത്
കഴിഞ്ഞു വേണ്ടിയാണെന്നുള്ളതായിരുന്നു ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, നമ്മള് ചെറുപ്പം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു വരിക്കുന്ന കാര്യങ്ങളിൽ നിലനിൽക്കുവാനായിട്ടാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത് എന്നുള്ളത് പറയാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദേവേന്ദ്രൻ നമുക്ക് നൽകുന്ന ഈ അവസരങ്ങൾ ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. 2 Timothy 3:15 എന്ന് വായിക്കാമോ? 2 Timothy 3:15. ഹലോ, കേൾക്കുന്നുണ്ടോ? 2 Timothy 3:15.
നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം.
പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം. അത് നമ്മുടെ ആത്മീയ വളർച്ചയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ക്ലാസ്സുകളെല്ലാം എന്തിനാ അറേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവായി കിടക്കുന്നു. ചെറുപ്പം മുതലേ നമ്മൾ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും പഠിക്കുകയും നിശ്ചയം പ്രാപിക്കുകയും ചെയ്യണം. അതാണ്, അതിൽ നിലനിൽക്കണം. നിശ്ചയം പ്രാപിച്ച പോരാ, അതിൽ നിലനിൽക്കണം. ഏതിലാണ് നിലനിൽക്കേണ്ടതെന്ന് പഠിച്ച് മനസ്സിലാക്കി നിലനിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് വീണ്ടും ആന്റിയും അങ്ങനെ താല്പര്യത്തോടെ പഠിക്കുന്ന, നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇത്രയും നേരം നമ്മൾ വേദപുസ്തകത്തിന് പുറത്തുള്ള പുസ്തകങ്ങളെ പറ്റി പറഞ്ഞത്. എന്നാൽ വേദപുസ്തകത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള നോൺ കാനനിക്കൽ ബുക്സ് റെഫേർഡ് ഇൻസൈഡ് ദ ബൈബിൾ. വേദപുസ്തകത്തിൽ തന്നെ കുറച്ച് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് സ്വത്തമായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല. അങ്ങനെയുള്ള കുറച്ച് റെഫറൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വായിക്കുന്ന ആള് വേദപുസ്തകവാക്യങ്ങൾ ധാരാളം നമുക്ക് വായിക്കാനായിട്ടുണ്ട്. നമുക്ക് വായിച്ചു തുടങ്ങാം. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഇന്നത്തെ ഹെഡിങ് നോൺ കാനനിക്കൽ ബുക്സ് റെഫേർഡ് ഇൻ ദ ബൈബിൾ. ജോഷുവ 10:30 പ്ലീസ്.
10:30 ആണോ? 30 ആണോ?
13.
ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശം,
നമ്മുടെ ബുക്കാണ്, ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ബുക്ക് ശൂരന്മാരുടെ പുസ്തകം. ശൂരന്മാരുടെ പുസ്തകത്തിന് ബുക്ക് ഓഫ് ദ അപ്രൈറ്റ് ഓർ ബുക്ക് ഓഫ് ദ ജസ്റ്റ് മാൻ പേരുണ്ട്. ദ ബുക്ക് ഓഫ് ജാഷേർ എന്നും പേരുണ്ട്. മൂന്ന് പേരുകൾ അതിനുണ്ട്. മലയാളത്തിൽ സൂരന്മാരെന്ന് എഴുതിയിരിക്കുന്നെങ്കിലും അതിനത് ബുക്ക് ഓഫ് ജാഷേർ, ദ അപ്രൈറ്റ് ഓർ ദ ബുക്ക് ഓഫ് ദി ജസ്റ്റ് മാൻ, അതാണ് മരണ പുസ്തകം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വീണ്ടും പരാമർശം കാണുന്നു. 2 Samuel 1:18.
അവൻ യഹൂദാ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ?
ശൂരന്മാരുടെ പുസ്തകം, ധനുർഗീതം, ശൂരന്മാരുടെ പുസ്തകം. ഇത് തന്നെയാണ് ഒരു പക്ഷെ ഇതിൽ നിന്ന് ഉള്ള ഒരു ഈ ശൂരന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള മറ്റൊരു പരാമർശം നമ്മൾ കാണുന്നുണ്ട്. 2 തിമോത്തി 3:8, 2 തിമോത്തിയോസ് 3:8. നമ്മൾ മുമ്പേ വായിച്ചത് 15-ാം വാക്യമായിരുന്നു, അതിന്റെ 8-ാം വാക്യം. 2 തിമോത്തി
മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു.
മതി, അപ്പൊ ഈ എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നു, അതിനെപ്പറ്റി ഈ ശൂരന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൂടാതെ മറ്റൊരു ഈ എന്നേസും എംബ്രേസിനെ പറ്റി പറയുന്ന ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 7:22 Exodus 7:22.
മിസ്രൈമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്യുന്നത് പോലെ
മന്ത്രവാദികളെ പറ്റി പറയുന്നില്ലേ? ആ മന്ത്രവാദികളാണ് എന്നേസും എംബ്രേസും എന്നൊരു പരാമർശം കൂടി ഉണ്ട്. ഞാനത് നമ്മൾ പഠിക്കുകയായതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പരാമർശിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയം ശൂരന്മാരുടെ പുസ്തകമാണ്. ആ ശൂരന്മാരുടെ പുസ്തകത്തെ പറ്റിയുള്ള പരാമർശം വേദോത്സവത്തിലുണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി ശൂരന്മാരുടെ പുസ്തകം വിത്ത് അസ്. ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൂടാതെ കാനനൈസ് ചെയ്യപ്പെടാത്ത പുസ്തകം വേദോത്സവത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അടുത്തത് Numbers 21:14, Numbers 21:14.
സൂഫയിലെ വാഹേബും അർമോൻ താഴ്വരകളും ആരിന്റെ നിവാസത്തോളം നീണ്ടു. മോബാബിന്റെ അതിരോട് ചാഞ്ഞിരുന്ന താഴ്വര ചരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു.
യഹോവയുടെ യുദ്ധ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ദ ബുക്ക് ഓഫ് ദ വാർസ് ഓഫ് ദി ലോർഡ്, ദ ബുക്ക് ഓഫ് ദ വാർസ് ഓഫ് ദി ലോർഡ്, യഹോവയുടെ യുദ്ധ പുസ്തകം. അത് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. വേദപുസ്തകത്തിൽ ഈ പുസ്തകത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രാജാക്കന്മാരുടെ പുസ്തകം, പിന്നെ ഉർത്താന്റെ പുസ്തകം, ചമുവേലിന്റെ പുസ്തകം, ഇസ്രായേലിന്റെ പുസ്തകം, നമിയയുടെ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് മറ്റു പുസ്തകങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് ലഭിക്കാത്ത പല പല പുസ്തകങ്ങളുണ്ട്. അതിന്റെ കാര്യമായി പറയുന്നത് അതിലൊന്നാണ്. മറ്റൊന്നാണ് ദ ബുക്ക് ഓഫ് ദ വാർസ് ഓഫ് ദി ലോർഡ്. അപ്പൊ അത് നമ്മൾ അതിനകത്ത് വായിക്കും. അടുത്തത് 1 Kings 14:19 വായിച്ചാദ്യം. 1 Rajakkanmar 14:19.
യോരെബെയാം യുദ്ധം ചെയ്തതും രാജ്യം പാണ്ടതുമായ അവന്റെ മറ്റു വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.
അതെ, ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം, ദ ക്രോണിക്കിൾ ഓഫ് ദ കിങ്സ് ഓഫ് ഇസ്രായേൽ, ദ ക്രോണിക്കിൾ ഓഫ് ദ കിങ്സ് ഓഫ് ഇസ്രായേൽ. 29 കൂടെ വായിച്ചേണ്ടി.
29:29 മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ?
അപ്പോ രഹബെയാം, ഈ രഹബെയാം വൃത്താന്ത പുസ്തകം. അപ്പൊ നമുക്ക് ഈ വൃത്താന്ത പുസ്തകം എന്നും പറഞ്ഞ് ക്രോണിക്കിൾ ഓഫ് ദ കിങ്സ് ഓഫ് ജൂഡ എന്ന് പറഞ്ഞ് ഇതിന് വൃത്താന്ത പുസ്തകം എന്നും പറഞ്ഞ് നമുക്ക് ഒരെണ്ണമുണ്ട്. പക്ഷെ ഇത് ഒരു പുസ്തകത്തിൽ ദ ക്രോണിക്കിൾ ഓഫ് ദ കിങ്സ് ഓഫ് ഇസ്രായേൽ ആൻഡ് ക്രോണിക്കിൾ ഓഫ് ദ കിങ്സ് ഓഫ് ജൂഡ. യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം, ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം. ഈ വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അറിവിന് വേണ്ടി നമുക്കൊരു ഒരു ഒരു കാര്യം പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഹലോ കഷിക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച ഈ പ്രശ്നമെല്ലാം പരിഹരിക്കണം. ചിലപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ടാഴ്ച കൂടെ നിന്ന് പോകുമായിരിക്കും. ദയവായിട്ട് ക്ഷമിക്കണം, നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോ ഈ രണ്ട് രാജാക്കന്മാർ, ഇസ്രയേലിലെ രാജാക്കന്മാർ, യഹൂദയിലെ രാജാക്കന്മാർ, ദൈവം അവർക്ക് ന്യായാധിപന്മാരെ കൊടുത്തു. അതിനുശേഷം അവര് ന്യായാധിപന്മാരെ കിട്ടിക്കഴിഞ്ഞ് ശമൂവേലിന്റെ കാലഘട്ടമായപ്പോഴത്തേന് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും ആരെ വേണം? രാജാക്കന്മാരെ വേണം. അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം രാജാക്കന്മാരുണ്ട്. യഹോവയും ദൈവരോട് പറഞ്ഞു, അങ്ങനെ രാജാക്കന്മാരെ ഒന്നും നിങ്ങൾ എടുക്കണ്ട എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, അങ്ങനല്ല, ബാക്കി നാട്ടുകാർക്കെല്ലാം രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ ന്യായാധിപന്മാരെ കൊണ്ട് ഇന്ന കാര്യം നടക്കുകയല്ല. രാജാവിനെ തരാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് ശൗലിനെ ആദ്യം രാജാവായിട്ട് കൊടുക്കുന്നത്. പിന്നീട് ദൈവം കുറച്ചുകൂടെ അതിനെ രാജസ്ഥാനത്തെ ഒന്ന് സ്ഥിരമാക്കേണ്ട കൊണ്ട് ദാവീദിനെ കൊടുക്കുന്നു. അതായത് ഒരു യുണൈറ്റഡ് മൊണാർക്കി എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരാമർശം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യുണൈറ്റഡ് മൊണാർക്കി, ആ സിസ്റ്റത്തില് ഫസ്റ്റ് കിങ് വാസ് സൗൾ, സെക്കൻഡ് വാസ് ഡേവിഡ്, അതിനുശേഷം ആരായിരുന്നു? ദാവീദിന്റെ മകനായ സലോമോൻ. ആ സലോമോന് ശേഷം ഞാൻ നിങ്ങൾക്കറിയാം, ഈ യഹൂദന്മാർ എന്ന് പറയുന്ന 12 ഗോത്രങ്ങളാണ്, യാക്കോബിന്റെ 12 മക്കളാണ് യഹൂദ മുതൽ ബെന്യാമീൻ വരെ ഉള്ളവർ. എന്നാൽ ഇവര് ഈ ശലോമോന് ശേഷം ഈ രാജ്യം രണ്ടായിട്ട് അങ്ങ് പിരിഞ്ഞ്, അതിനെ ഡിവൈഡഡ് കിങ്ഡം എന്നാ പറയുന്നത്, അല്ലെ? ഡിവൈഡഡ്, നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് പരാമർശിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ബുക്ക് ഓഫ് ക്രോണിക്കിൾസ് ഓഫ് ദ കിങ്സ് ഓഫ് ഇസ്രയേലും ക്രോണിക്കിൾസ് ഓഫ് കിങ്സ് ഓഫ് ജൂഡായും പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ രണ്ട് രാജാക്കന്മാർക്കായിട്ട് വന്നു എന്നുള്ളത് പറയാനായിട്ട്, ഡിവൈഡഡ് കിങ്ഡം ഉണ്ടായി. അങ്ങനെ ഡിവൈഡഡ് കിങ്ഡം ഉണ്ടായി കഴിഞ്ഞപ്പം നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രയേല് വടക്ക് ഭാഗത്ത് ഇസ്രയേൽ രാജ്യം അവരുണ്ടാക്കി. അത് 10 ട്രൈബ്സ് ആണ്. 10 ട്രൈബ്സ് എന്ന് പറയുന്നത് അദർദാൻ, ജൂഡ ആൻഡ് ബെഞ്ചമിൻ, യഹൂദായും ബെന്യാമീനും കൂടാതെയുള്ള 10 ഗോത്രങ്ങൾ. ഇനി അതല്ല, ചില പണ്ഡിതന്മാർ പറയുന്നത് 10.5 ഗോത്രം ഉണ്ടായിരുന്നു. മറ്റ് 10 ഗോത്രങ്ങളും ബെന്യാമീന്റെ ഒരു പാതി ആൾക്കാരും കൂടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഇസ്രയേൽ രാജ്യത്തില്. സദേൺ കിങ്ഡം വാസ് നോൺ ആസ് ദ കിങ്ഡം ഓഫ് ജൂഡ. അവര് യഹൂദ രാജ്യം എന്നറിയപ്പെട്ടു. അവർ 2 ട്രൈബേ ഉള്ളൂ, അതിന് യഹൂദായും ബെഞ്ചമിനും, യഹൂദായും ബെന്യാമീനും, യഹൂദായും ബെന്യാമീനും മാത്രമുള്ള 2-ാമത്തെ രാജ്യം സദേൺ കിങ്ഡം. അതിൽ ഈ നോർത്തേൺ കിങ്ഡത്തില് അവരുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞ് ആദ്യം ഷേഖേം ആയിരുന്നു, ദെൻ ദുർസായിലേക്ക് അവർ മാറ്റുന്നു, അതിനുശേഷം അവർ ശമരിയായിലേക്ക് മാറ്റുന്നു. എന്നാൽ സദേൺ കിങ്ഡത്തില് ഒറ്റ ക്യാപിറ്റൽ സിറ്റി മാത്രമേ അവർക്കുള്ളൂ, അത് ജെറുസലേമാണ്. അതായത് ഈ കറ തീർന്ന യഹൂദന്മാരെന്ന് പറയുന്നത് ജെറുസലേമിൽ തന്നെ ഉള്ളവരാണ്. അപ്പൊ ഇസ്രയേൽ എന്നറിയപ്പെട്ടത് 10 ഗോത്രങ്ങളും, ജൂത യഹൂദ എന്നറിയപ്പെട്ടത് ജെറുസലേം കേന്ദ്രമാക്കി 2 ഗോത്രങ്ങളും. ഈ നോർത്തേൺ കിങ്ഡത്തിലെ ആദ്യത്തെ രാജാവാണ് ജെരോബെയാം. അതാണ് നമ്മൾ ഈ ജെരോബെയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളെല്ലാം രാജാക്കന്മാരുടെ, ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിലും എഴുതിയിരിക്കുന്നല്ലോ എന്ന് നമ്മൾ വായിച്ചത്. അതിലെ ആദ്യത്തെ രാജാവായിരുന്നു ജെറോബെയാം. ആ ജെറോബെയാം, നിങ്ങൾക്കറിയാം, ജെറുസലേമിലാണ് ദൈവാലയം നിലനിൽക്കുന്നത്. ശലോമോൻ ദൈവാലയം പരിഗണിച്ച് ജെറുസലേമിൽ, അതായത് യഹൂദായും ബെന്യാമീനും ഉൾപ്പെടുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കുന്ന ജെറുസലേമിലാണ് ഈ ദൈവാലയം നിലനിൽക്കുന്നത്. എന്നാൽ ബാക്കി 10 ഗോത്രങ്ങൾ ഇപ്പുറത്തോട്ട് അങ്ങ് മാറി ഇസ്രയേൽ എന്നും പറഞ്ഞൊരു രാജ്യം സ്ഥാപിച്ചു. ഷേഖേം അവരുടെ തലസ്ഥാനമായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴ് അവർ ചെയ്ത ഒരു കാര്യം കൂടി നമുക്ക് പെട്ടെന്ന് പഠിക്കുക, ആയതുകൊണ്ടൊന്ന് ഒന്ന് ഒന്ന് പരാമർശിച്ചു പോകാം. ഒന്നും സിലബസിലുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ട് വേറെ ദിവസം പഠിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി സമയം എടുത്ത് പറയണം എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് നമുക്ക് ഇത് ഒത്തിരി പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് ഒന്ന് രാജാക്കന്മാർ 12 അധ്യായം 28-29 വാക്യങ്ങൾ വായിച്ച് ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ നമ്പർ 12 വേഴ്സ് നമ്പർ 28 and 29.
ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ എരിശ്ലേമിൽ പോയത് മതി. ഇസ്രായേലെ, ഇതാ നിന്നെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ
ബേഥേലിലും
മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു.
ഈ ജെറോബെയാം രാജാവ്, അതായത് ഡിവൈഡഡ് കിങ്ഡത്തിലെ നോർത്തേൺ കിങ്ഡം ആയ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ജെറോബെയാം, സതേൺ കിങ്ഡത്തിലാണ് ഇപ്പോ യെരുശലേം ദൈവാലയം നിലനിൽക്കുന്നത്. അത് ശലോമോൻ ഉണ്ടാക്കിയ ദൈവാലയം, ദാവീദിന്റെ ദൈവാലയം. പക്ഷെ അവിടെ ഇവർക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, തമ്മിൽ അടിയായിപ്പോയി. അത് കാരണം ഈ ജെറോബെയാം ഒരു കാര്യം ചെയ്തു, ബെഥേലിലും ദാനിലുമായിട്ട് 2 കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് പറഞ്ഞു ഇനിയും യെരുശലേമിലോട്ടൊക്കെ പോയതൊക്കെ മതി, അവിടെ നിർത്തിയാൽ ആരാധനയൊക്കെ. അങ്ങനാണല്ലോ നമ്മള് വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്നു പറയുന്നത് പോലെ ദൈവാലയങ്ങളുടെ ഉത്സവങ്ങൾ അങ്ങനെ. അത് പറഞ്ഞ പോലെ ഇവിടെ ഈ ദൈവാലയം ഉണ്ടാകുന്നു. അപ്പോ പിന്നീട് ഈ യഹൂദ ഗോത്രം മാത്രം നിലനിൽക്കുന്നു. പിന്നീട് ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകാം. ഏകദേശം BC 930 ഇത് ഈ ഡിവിഷൻ ഉണ്ടാകുന്നത്, ഡിവൈഡഡ് കിങ്ഡം, ശലോമോന് ശേഷമുള്ള ഡിവൈഡഡ് കിങ്ഡംസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രയേലിന് ഞാൻ ഈ പറഞ്ഞ ശേഖയും കേന്ദ്രമാക്കി ജെറോബെയാം ബേഥേലിലും ദാനിലുമായിട്ട് ആരാധനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ദൈവാലയങ്ങളുള്ള ഇസ്രയേൽ രാജ്യം എന്നറിയുന്ന രാജ്യത്തില്, പിന്നീട് അവരുടെ ഈ 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന രാജ്യത്തില്, വടക്കൻ രാജ്യത്തില് ഇങ്ങനെ വന്ന് 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 BC 722 ആകുമ്പോ കിങ്സ് ഓഫ് നോർത്തേൺ കിങ്ഡം ഉണ്ടാകുക. കാരണം ഇസ്രയേൽ ടേക്കൺ ടു അസീറിയ ബൈ ഷൽമനേസർ, അസീറിയൻ ഇൻവേഷൻ ഉണ്ടാകുക 722 BC. ഈ അസീറിയക്കാരുമായിട്ട് ഈ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, അവരെ ഈ അസീറിയൻസ് ഇൻവേഷൻ നടത്തുകയും അവരെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് അവരുടെ അന്ത്യം സംഭവിക്കുന്നത്. പിന്നീട് മിച്ചമുണ്ടായിരുന്നതെന്ന് പറയുന്ന ഈ 2 ഗോത്രങ്ങളുടെ യഹൂദ ഗോത്രം അല്ലെങ്കിൽ ബെന്യാമീനും കൂടെ ഉൾപ്പെടുന്ന തെക്കൻ രാജ്യമായിരുന്ന യഹൂദ മാത്രമാണ് പിന്നീട് നിലനിന്നത്. എന്നാൽ അതിന്റെ ഒരു അവിടെ ഒരു ഇൻവേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ബാബിലോണിയൻ ഇൻവേഷൻ ആവുന്നുണ്ടാകുന്നു 586. അതും ഈ സതേൺ കിങ്ഡത്തിന്റെ എൻഡ് ഉണ്ടാകുകയാണ് BC 586. കാരിയഡ് ഓഫ് ക്യാപ്റ്റീവ് ടു ബാബിലോൺ ബൈ നെബുക്കദ്നേസർ. നെബുക്കദ്നേസർ രാജാവ് ഇവരെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ കിങ്ഡത്തിന് ഒരു അവസാനം ഉണ്ടാകുക. എന്നാൽ പിന്നീട് ഈ ബാബിലോണിയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാര് അവിടെ ഇടിഞ്ഞുപോയ യെരുശലേം ദൈവാലയം പണിയുന്നതും, അത് നെഹെമ്യാവിന്റെ പുസ്തകം നമ്മള് നമ്മുടെ ഫാമിലി കോൺഫറൻസിന്റെ പ്രധാന ചിന്താ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് അതാണ് എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നെഹെമ്യാവിന്റെ പുസ്തകം നാം എഴുന്നേറ്റ് പണിയുക, റൈസ് അപ്പ് ആൻഡ് റീബിൽഡ് എന്നുള്ള ഒരു ചിന്താ വിഷയമായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നോർത്തേൺ കിങ്ഡത്തിന്റെ അവസാനം അങ്ങനെ നൽകുക. ഇനിയും ഇതേ ഇനി മറ്റൊരു കാര്യം കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുന്നു. ഈ നെഹെമ്യാവിന്റെ കാലഘട്ടത്തിന് ഇവര് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം നെഹെമ്യാവിന്റെ പുസ്തകം 2:10 ഒന്ന് വായിച്ചാൽ, നെഹെമ്യാവിന്റെ പുസ്തകം 2:10.
ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി.
അതായത് ഈ നെഹെമ്യാവ് തിരിച്ചു വന്നു ബാബിലോണിൽ നിന്ന് നെബുക്കദ്നേസർ രാജാവിന് ശേഷം അവര് തിരിച്ചു വരികയാണ്. ഈ ബാബിലോണിൽ അവരങ്ങനെ ക്യാപ്റ്റീവ്സ് ആയിട്ട് പിടിക്കപ്പെട്ടു പോയപ്പോഴത്തേന് അവര് വളരെ സങ്കടമായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 137 സങ്കീർത്തനം എന്ന് വായിച്ചു. 137 സങ്കീർത്തനം ബാബിലോണിൽ ക്യാപ്റ്റീവ് ആയിട്ട് പിടിക്കപ്പെട്ടു. 137
ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലറി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ ഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഇരുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ
മതി. ബാബയിലോട്ട് പിടിച്ചോണ്ട് പോയപ്പോഴ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അവര് പറഞ്ഞു നിങ്ങളുടെ ദൈവത്തെ പറ്റിയൊക്കെ ഒന്ന് പാടാൻ പറഞ്ഞപ്പം ഞങ്ങളൊന്നും പാടിയില്ല, ഞങ്ങളുടെ കിന്നരികളെല്ലാം അല്ലുവൃക്ഷങ്ങളുമേ തൂക്കിയിട്ടു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ബാബിലോൺ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് ഇവര് എസ്രായുടെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഇവർ തിരിച്ചു വരിക. അങ്ങനെ വരുമ്പോൾ ഹോരിയനായിരിക്കുന്ന സൻബല്ലത്തിന് ഇവരോട് ദേഷ്യം തോന്നുന്നു. അതാണ് 2:10 നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിപ്പിച്ചത്. ഇനിയും ഒരു വാക്യം കൂടെ, 2:18 വായിച്ചു. 2:18
എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു.
അതാണ് നമ്മുടെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ യെരുശലേമിന്റെ മതിലുകൾ പണിയാനായിട്ട് പോവുക. അങ്ങനെ ഒരു റിനോവേഷൻ നടക്കാനായിട്ട് പോകുന്നു. 6:2 വായിച്ച 6:2
ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേശേമും എന്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു.
എന്നോട് ദോഷം ചെയ്യാനായിട്ട് സൻബല്ലത്തിന്റെ മനസ്സിലെ ഉദ്ദേശം, സൻബല്ലത്തിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ കാര്യം ഞാൻ പുറകെ പറയാം. ഇപ്പൊ നെഹമ്യാവ് വന്നു കഴിഞ്ഞപ്പോ സൻബല്ലത്ത് എന്ന് പറയുന്ന രാജാവിന് ഇവരോട് ഭയങ്കര ദേഷ്യം. കാരണം ഇനി ഒരു വലിയ നേഷനാണ് ഇവരെന്നുള്ളതും ഇനിയും ഇവരെ അത്ഭുതകരമായിട്ട് നടത്തുമെന്നുള്ളതൊക്കെ അറിയാവുന്ന ആളാ, അങ്ങനെ കേട്ടിട്ടുള്ള ആളാ. അപ്പൊ അവര് വന്ന് വീണ്ടും ഒരു രാജ്യമായിട്ട് മാറാനായിട്ട് പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ സൻബല്ലത്തിന് ഭയങ്കര ദേഷ്യം. ഇനി 6:15 കൂടെ വായിച്ചു. 6:15
ഇങ്ങനെ മതിൽ 52 പണിത് ഏലൂൽ മാസം 25 തീർത്തു.
കണ്ടോ, റെക്കോർഡ് ടൈമില് അവിടെ മതിലിന്റെ പണി കഴിഞ്ഞു. ഇങ്ങനെ മതില് 52 കൊണ്ട് പണിതു എന്ന് പറയുക. 52 കൊണ്ട് ആ മതില് യെരുശലേം ദൈവാലയത്തിന്റെ യെരുശലേമിന്റെ ദേശത്തിന്റെ ചുറ്റുപാടുമുള്ള ദൈവാലയത്തിന് ഉള്ളിൽ വരുന്ന മതിലുകളുടെ എല്ലാം പണി 52 കൊണ്ട്. അതിന്റെ കഷ്ടപ്പാടുകളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് വായിച്ചു നോക്കിയാൽ മതി റെഫറൻസിന് വേണ്ടി. പിന്നീട് 12:22 ഒന്ന് വായിച്ചു. 12:22
എലിയാശീബ്, യോയോദ, യോഹാനാൻ, യദ്ദുവ എന്നിവരുടെ കാലത്ത്, ലേവിയരെയും പാർസി രാജാവായ ദാരിയാവേശിന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവനത്തലവന്മാരായി എഴുതി വെച്ചു.
ഓക്കെ, അവിടെ നെഹമ്യാവ് എഴുതാ മറ്റൊരു കാര്യമാണ്. അവിടെ യോയാദ എന്ന് പറഞ്ഞിരിക്കുന്ന ജൂത എന്നാണ് ജൂത. ആ ജൂതയെ പിതൃഭവനത്തലവനാക്കി മഹാപുരോഹിതനാക്കി എഴുതി വെച്ചു. ആ പേര് ഞാനൊന്ന് പരാമർശിക്കാൻ വേണ്ടിയാ പറഞ്ഞു. ഇനി 13:23 28 വായിച്ചു. 13:28
യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാശീബിന്റെ മകൻ ഹോരോന്യനായ സൻബല്ലത്തിന്റെ മരുമകനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എന്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു.
അതായത് ഇപ്പൊ ഈ യഹൂദ എന്നുള്ളതും സൻബല്ലത്ത് എന്നുള്ളതും രണ്ടുപേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ. സൻബല്ലത്ത് എതിരിട്ട് നിന്ന രാജാവാണ്. എന്നാൽ യഹൂദ എന്ന് പറയുന്ന മഹാപുരോഹിതൻ ഇവരുടെ ഈ മഹാപുരോഹിതനായ എലിയാശീബിന്റെ മകൻ ഹോര്യനായ സൻബല്ലത്തിന്റെ മരുമകനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരിൽ ഒരാള് ഈ സൻബല്ലത്തിന്റെ മകളെ കല്യാണം കഴിച്ചു എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാനവനെ എന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു എന്ന് എഴുതി വെച്ചേക്കുന്നത്. അതിന്റെ കാര്യം അതിന്റെ തൊട്ട് മേളില് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പ്രജാതിയായിരുന്ന സന്തല്ലത്തിന്റെ മകളെ കല്യാണം കഴിച്ചു. ഈ ചരിത്രം പറയുന്നത് ഈ യഹൂദ എന്ന് പറയുന്ന യൂദ എന്ന് പറയുന്ന പുരോഹിതന്റെ സഹോദരനായിരിക്കുന്ന മനശ്ശെയാണ് കല്യാണം കഴിച്ചത്. അതായത് സന്തല്ലത്തിന്റെ മരുമകൻ മനശ്ശെ ശത്രുവായിരുന്ന രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചു. അവർക്കത് ഭയങ്കര ദേഷ്യമായിപ്പോയി. അതുകൊണ്ട് നെഹമ്യാവ് അവരെ ഓടിച്ചു കളഞ്ഞു എന്നാ വായിക്കില്ല. എന്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യത്തിന്റെയും ലേവിയരുടെയും നിയമത്തെയും മലിനമാക്കിയത് കൊണ്ട് അവരൊക്കെ കണക്കിടണമേ എന്ന് പറഞ്ഞ് അവരെ ഓടിച്ചു കളഞ്ഞു എന്ന് വായിക്കുക. എന്തുകൊണ്ടാണ് ഓടിച്ചു കളയുന്ന ഒരു കാര്യമുണ്ട്. 23 മുതലുള്ള വാക്യം താഴോട്ടെന്ന് വായിച്ചത്. 23 മുതലുള്ള വാക്യം.
ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബിയരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദിയ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ച് ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും വരുത് എന്ന് ആജ്ഞാപിച്ച് അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു.
പ്രശ്നം എന്ന് പറയുന്നത് അന്യഭാഷക്കാര് അല്ലെങ്കിൽ പുറജാതികളിൽ നിന്ന് വിവാഹം കഴിക്കാനായിട്ട് ഇവർ സമ്മതിച്ചില്ല. സമ്മതിക്കാൻ യഹോവയുടെ കൽപ്പനയുണ്ട്. എന്നാൽ അത് കൂടാതെ ഒരു സംഭവം കൂടെ അവർക്ക് മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് നിൽപ്പുണ്ട്. ആ സംഭവമാണ് 26-ാം വാക്യം വായിച്ചു.
ഇസ്രായേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെ പോലെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാരത്തികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ.
അതാണ് ഇവരുടെ മനസ്സിൽ ഇത്രയും ദേഷ്യം വരാൻ കാര്യം. പുറജാതിയായ സന്തല്ലത്തിന്റെ മകളെ മനശ്ശെ പോയി വിവാഹം കഴിച്ചപ്പോഴ് ഇവർക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം ശലോമോൻ രാജാവിന് ഈ അബദ്ധം പറ്റിയതാണ്. അതും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 3-ാം വാക്യം, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ നമ്പർ 11 വേഴ്സ് നമ്പർ 3, എന്നാൽ ചരിത്രം പറയുന്നുണ്ട് ശലോമോനെ പറ്റിയ അബദ്ധം. നിങ്ങൾക്കറിയാം ശലോമോൻ എല്ലാ ജ്ഞാനവുമുള്ള ദൈവനമ്പുരാൻ എല്ലാ അനുഗ്രഹവും കൊടുത്ത ഒരു വ്യക്തിയാണ്. എന്നാ പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോയി. എന്നാ പറ്റിയെന്നും കൂടെ വായിച്ചു. ഫസ്റ്റ് കിങ്സ് 11:3.
അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു.
ആയിരം പേര് ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ എല്ലാരെയും കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ചേക്കുവാണെന്നല്ല അർത്ഥം. ഈ ശലോമോൻ ഭയങ്കര ജ്ഞാനിയായിരുന്നതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ എല്ലാം സമാധാനപ്പെടുത്താൻ, യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടുന്ന് എല്ലാം 1-2 പേരെ കല്യാണം കഴിച്ചു. ചുറ്റുപാടും അതിലൊക്കത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളും അതും ഇതും ഉള്ളിടത്തു നിന്നെല്ലാം പുള്ളി കല്യാണം കഴിച്ചു. അങ്ങനെയാ 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. 1000 ഭാര്യമാരോളം ഉണ്ടായിരുന്നു. അത് ലിറ്ററലി കറക്റ്റ് ആണെന്നാണ് പണ്ഡിത മതം. വെറുതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല അത്. എന്നാൽ അദ്ദേഹത്തിന്റെ അവിടെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നവര് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് വായിക്കുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അവരെന്നായി ഇത് വാക്കി വായിച്ചേ.
അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ
മാതാവിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രമായിരുന്നില്ല. അതൊക്കെ അതാണ് പറ്റിപ്പോയത്. സത്യ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാൻ ഈ അന്യഭാഷക്കാരത്തികൾ അവനെ ഇടയാക്കി. അപ്പൊ അത് ആ ഒരു പ്രയാസം ഇവർക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ സന്തല്ലത്തിന്റെ മകളെ കല്യാണം കഴിച്ചപ്പോൾ മനസ്സെ ഇവർ എതിർത്തത്, നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ എതിർക്കുക. അങ്ങനെ അവരെ ഓടിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അങ്ങനെ ഓടിച്ചു കളഞ്ഞു അപ്പം ഇവരെന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ സന്തല്ലത്ത് അവിടുത്തെ രാജാവായിരുന്നു. അന്ന് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. BC ഏകദേശം 400-ലും അറൗണ്ട് ഒരു 400-ന്റെ ആ സമയത്താണ് ഈ ചരിത്രം പറയുന്നത്. അദ്ദേഹം എന്നായെന്ന് ചോദിച്ചാൽ, ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിനോട് പെർമിഷൻ മേടിച്ചിട്ട് മുമ്പേ ജെറോബയാം കാണിച്ചതുപോലെ ജെറിസി മലമുകളില് അവരൊരു ദൈവാലയം പണിതു, ദൈവാലയം പണിതു. ആ ദൈവാലയം പണിതപ്പോഴ് മുമ്പേ ഞാൻ പറഞ്ഞ നോർത്തേൺ കിങ്ഡം അവര് അസീറിയൻസുമായിട്ട് സമ്പർക്കമുണ്ടായി. ഈ ജെറിസിം എന്ന് പറയുന്നത് ശമരിയായിട്ടാണ്, ശമരിയ. അപ്പൊ ഈ ശമരിയക്കാരുടെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. ഈ പലസ്തീനെ ഒരു മൂന്നായിട്ട്, മൂന്ന് പോർഷനായിട്ട് മേളിൽ നിന്ന് നോർത്ത് ടു സൗത്ത് ഒരു മൂന്ന് പോർഷനായിട്ട് വിഭജിക്കാമെങ്കിൽ ഏറ്റവും നോർത്തിലുള്ള സ്ഥലമാണ് ഗാലിലി എന്ന് പറയുന്നത്. നടുക്കുള്ള സ്ഥലം ശമരിയ, ഏറ്റവും സൗത്തിലുള്ള സ്ഥലം യഹൂദിയ. മനസ്സിലായോ? അപ്പം നോർത്തും സൗത്തും ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതും കൂടെ മനസ്സിലാകാനായിട്ട് ഞാനെന്ന് പറയുക, ഇസ്രായേലൈറ്റ്സ് എന്ന് പറയുന്ന ഈ നോർത്തിലെ ഗലീലി നസറായൻ എന്ന യേശു വിളിക്കപ്പെട്ടതും ഒക്കെ അവിടെയാ. അവരെ ഇച്ചിരി പുറജാതികളായിട്ടൊക്കെ ആ ഈ പിവോട്ടായിട്ട് നിൽക്കുന്ന യഹൂദന്മാര്, സൗത്ത് സൈഡിലുള്ള യഹൂദന്മാര്, ജൂഡിയായിലുള്ള യഹൂദന്മാര്, അവര് അവിടെയാണ് ജെറുസലേം ദൈവാലയമൊക്കെ. അപ്പോൾ ഈ യഹൂദായിൽ നിന്നൊരാള് ഗലീലയിലേക്ക് പോകണമെങ്കില് ഈ നടുക്കുള്ള ശമരിയ വഴി പോവുകയല്ല. ആ ശമരിയൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ അസീറിയൻ ക്യാപ്റ്റിവിറ്റിക്ക് ശേഷം അവരുമായിട്ട് ബി സി 580s അവര് ക്യാപ്റ്റിവിറ്റി ഉണ്ടായതിനു ശേഷം അവരുമായിട്ട് സമ്പർക്കം വരികയും ഈ അസീറിയൻസിനെ ഇവർ കൊണ്ടുവന്ന് ഇവിടെ ഈ ശമരിയായിലുള്ള കുറച്ച് പട്ടണങ്ങളിൽ താമസിപ്പിക്കുകയും ചെയ്തു. അതും കൂടെ ഒന്ന് വായിച്ചു, അതെല്ലാം പഠിച്ചു പോകുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കും, അല്ലെങ്കിൽ എല്ലാരും മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യവസ്ഥാപം പറയാം, ഇത്രയും വിശാലമായിട്ട് പറയാൻ ആഗ്രഹിച്ചിരുന്നതല്ല, എന്നാലും ഇങ്ങനെ പറഞ്ഞു പോവുക. ഒന്ന് രാജാക്കന്മാർ 12:28-29 First Kings chapter number 12, verse number 28 and 29, please.
ആകെ രാജാവ് ആലോചിച്ചു, പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ
സെക്കൻഡ് കിങ്സ് 17:24.
അശൂർ രാജാവ് ബാബേൽ, കൂഥ, ഔവ, ഹമാത്, സഹരീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ
ശമരിയ പട്ടണങ്ങളിലെ അസീറിയയിലെ പലദേശ 5 നിന്നും അവിടെയുള്ള പലയിടങ്ങളിൽ ചുറ്റുപാടുമുള്ള ആൾക്കാരെയൊക്കെ അസീറിയൻ രാജാവോടെ കൊണ്ടും താമസിപ്പിച്ചു. അപ്പോ യഹൂദാ മക്കളും അവരുണ്ട്, ഈ യഹൂദാ മക്കളും ഇവരുമായിട്ട് സമ്പർക്കത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു 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 ക്രോസ് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ അവരെ ഉൾക്കൊള്ളാനായിട്ട് ഈ ബ്ലഡ് പ്യൂരിറ്റി പറയുന്ന യഹൂദന്മാർക്ക് സാധിച്ചില്ല. സൗത്തിൽ കിടക്കുന്ന യഹൂദന്മാർക്ക് ഈ ശമരിയായിലുള്ളത് സത്യത്തിൽ അസീറിയൻസുമായിട്ടുള്ള സങ്കരവർഗമാണ് എന്നൊരു ചിന്താഗതിയാണ്. മനസ്സിലായോ? ഈ അതാണ് ഈ അഞ്ച് സ്ഥലങ്ങളിൽ നിന്ന്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, യേശുക്രിസ്തു ശമരിയാ സ്ത്രീയോട് സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, യോഹന്നാന്റെ സുവിശേഷം 4:17 പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തു എന്നാ പറയുന്നത്? എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞ ശരി, നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? 5 നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അവിടെ ഒരു പരാമർശം, അതിലെ ഡീപ് തിയോളജി പറയുന്നത് ഈ 5 പറ്റിയാണ് പരാമർശിക്കുന്നത്. 5 എന്ന് പറഞ്ഞ ശമരിയ, ഈ സ്ത്രീ ശമരിയാണെന്നും ആ 5 പറഞ്ഞ പലയിടങ്ങളിൽ നിന്ന് വന്നു താമസിച്ചവരാണെന്നും അവരും യഹൂദന്മാരുമായിട്ടുള്ള ഒരു സങ്കരവർഗമാണ് ഈ സമരിറ്റൻസ് എന്നുള്ളതും കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഈ ശമരിയ വഴി പോകാതിരുന്നത്. അപ്പൊ ഈ സൻബല്ലത്തിന്റെ മരുമോനായിരുന്ന മനശ്ശെ ഈ ശമരിയയിൽ തന്നെ ഗെരിസീമിലേക്ക് പോയി അവിടെ ഒരു ദൈവാലയം അങ്ങ് പണിതു. അത് പിന്നീട് ഈ ബി സി ഞാൻ പറഞ്ഞല്ലോ അറൌണ്ട് ഒരു 400-450 ആ സമയത്താണ്. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വന്നപ്പോഴത്തേനെ ഈ യഹൂദ സ്ത്രീയുമായിട്ടുള്ള സംസാരത്തിൽ യഹൂദ സ്ത്രീ ശമരിയ സ്ത്രീ യേശുക്രിസ്തുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊന്ന് വായിച്ചേ. ഞങ്ങളുടെ
പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം എരിശിലേമിലാകുന്നു നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു.
രണ്ട് കാര്യങ്ങളാണ്. കമരിയാസ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ, ഈ സൻബല്ലത്തിന്റെ മരുമകനായിരിക്കുന്ന മനശ്ശയെ നെഹ്മിയ ഓടിച്ചു കഴിഞ്ഞപ്പം ഈ സൻബല്ലത്ത് അലക്സാണ്ടർ ദ ഗ്രേറ്റിനോട് പെർമിഷൻ മേടിച്ച് ജെറുസലേമിൽ ഒരു ദൈവാലയം പണിതു. അവിടെയാണ് ഈ ശമര്യർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ശമര്യരും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഈ ജെറുസലേം മലയിലാണ്. അതുകൊണ്ടാണ് ഇത്ര പറയുന്നത്. ഇപ്പൊ ശമര്യായി രജിസ്റ്റർ ശ്രമിക്കുന്നതെന്ന് ആലോചിച്ചോണം. അപ്പോ അതുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്നത്, ഞങ്ങള് ഈ മലയിൽ ആരാധിച്ചു വരുന്നു എന്നുള്ളത്. ഈ സ്ത്രീ പറയാനായിട്ടുള്ള കാര്യം ഇതാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ശമര്യരെ പറ്റി ഒന്നറിയാനും ഈ ഡിവൈഡഡ് കിങ്ഡം, രണ്ട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കത് കുറച്ച് ഗോത്രങ്ങളായിരുന്നു, അത് പിന്നീട് നഷ്ടപ്പെട്ടുപോയി ശമര്യ ഗാലിലി ഇടങ്ങളിൽ. എന്നാൽ സൗത്ത് സൈഡിലെ യഹൂദ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദന്മാരുടെ വംശാവലി നിലനിൽക്കുകയും നെഹ്മിയാവിന്റെ നേതൃത്വത്തിൽ ഇവർ തിരിച്ചു വരികയും പിന്നീട് ആ യഹൂദ ഗോത്രത്തിലാണ് ദാവീദിന്റെ വംശത്തിൽ ആര് വന്ന് പിറക്കുന്നത്? യേശുക്രിസ്തു എന്ന ഷിഹ വന്ന് പിറക്കുകയും ചെയ്യുന്നത് ബേത്ലഹേം യഹൂദ പട്ടണമായിരിക്കുന്നു. ബേത്ലഹേമിലാണ്. ഇത്രയൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് എവിടുന്നാണ് നമ്മളിങ്ങ് പോകുന്നത് ചോദിച്ചാൽ, ക്രോണിക്കിൾസ് ഓഫ് ദ കിങ്സ് ഓഫ് ഇസ്രയേൽ, ക്രോണിക്കിൾ ഓഫ് ദ കിങ്സ് ഓഫ് ജൂഡ എന്നുള്ളത് പറഞ്ഞപ്പോഴാ. ഈ രണ്ട് ഡിവൈഡഡ് കിങ്ഡംസ് ഉണ്ട്, അതിന്റെ ചരിത്രങ്ങൾ ഇത്രയൊക്കെ ഉണ്ട്. ഇനിയും നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുവാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. അതിനുവേണ്ടി സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയം നോൺ കാനോണിക്കൽ ബുക്സ് റെഫേർഡ് ഇൻ ദ ബൈബിൾ എന്നുള്ളതാണ്. അതിനകത്ത് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ നമ്പർ 9 വേഴ്സ് നമ്പർ 29. രണ്ട് ദിനവൃത്താന്തം 9 അധ്യായം 29 വാക്യം.
ശലോമന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ശീലോന്യനായ അഹിയാവിന്റെ പ്രവാചകത്തിലും നെബാത്തിന്റെ മകനായ യോരോബെയാമിനെ പറ്റിയുള്ള ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ.
ആ ഇത് ധാരാളം പുസ്തകങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദ ബുക്ക് ഓഫ് ഷെമയ്യ ആൻഡ് ഓഫ് ഇദ്ദോ ദ സീർ. ദർശകനായിരിക്കുന്ന ഇദ്ദോയുടെ പുസ്തകം, അതിനെപ്പറ്റിയുള്ള പരാമർശം നമ്മളിവിടെ കാണുന്നുണ്ട്. എഗെയിൻ ഇത് തന്നെ പരാമർശിക്കുന്നുണ്ട്. സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ നമ്പർ 12 വേഴ്സ് നമ്പർ 15 വായിക്കണ്ട, 12:15. സെക്കൻഡ് ക്രോണിക്കിൾസ് 13:22 ഇവിടെ എല്ലാം ഇദ്ദോ ദർശകൻ, ഇദ്ദോ ദർശകനായ ഇദ്ദോയുടെ പുസ്തകത്തെ പറ്റി എഴുതി വെച്ചേക്കുന്ന കാര്യമൊക്കെ പരാമർശിക്കുന്നു. പക്ഷേ നമ്മുടെ പുസ്തകത്തിലുള്ള 66 ഇതൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുക. ഇനി നമുക്ക് 1 Samuel 10:25 ഒന്ന് വായിക്കാം. കാര്യം 1 Samuel 10:25 വാക്യം.
അതിന്റെ ശേഷം ശമുവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു, അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു.
ദ മാനർ ഓഫ് ദ കിങ്ഡം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നു, നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. 1 Samuel 10:25 ദ മാനർ ഓഫ് ദ കിങ്ഡം എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട്. ഇനി അതുകൂടാതെ 1 Kings 11:41 ഒന്ന് രാജാക്കന്മാർ 11:41.
ശലോമോന്റെ മറ്റു വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ശലോമോന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.
ശലോമോന്റെ വൃത്താന്ത പുസ്തകം, ദ ആക്ട്സ് ഓഫ് സോളമൻ, ആക്ട്സ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. ഇനി അടുത്തതായിട്ട് വായിക്കേണ്ടത് 1 Chronicles 29:29 ഒന്നതിന്റെ വൃത്താന്തം 29:29.
എന്നാൽ ദാവീദ് രാജാവിന്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരമൊക്കെയും അവന്റെ പരാക്രമ പ്രവർത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമുവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ.
അത് വീണ്ടും ആവർത്തിച്ച് പറയുക, ഇവിടെ പറയുന്ന ഒരു നാഥാൻ പ്രവാചകന്റെ പുസ്തകവും ദർശകന്റെ പുസ്തകവും നമ്മൾ കണ്ടതാണ്. എഗെയിൻ പറയുന്നു, ദ ബുക്ക് ഓഫ് ശമുവേൽ ദ സീയർ ദർശകനായ ശമുവേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ അത് കൂടാതെ നാഥാൻ ദ പ്രൊഫറ്റ്, ബുക്ക് ഓഫ് ഗാദ് ദ സീർ, അത് മൂന്നും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അടുത്തത് രണ്ട് ദിനവൃത്താന്തം 9:29 അല്ലെങ്കിൽ ഫസ്റ്റ് കിങ്സ് വായിച്ച് വേണ്ട വേണ്ട സെക്കൻഡ് വേണ്ട വേണ്ട സോറി സെക്കൻഡ് ക്രോണിക്കിൾ 9:29 സെക്കൻഡ് ക്രോണിക്കിൾ
9:29 ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ശീലോന്യനായ അഹിയാവിന്റെ പ്രവാചകത്തിലും നെബാത്തിന്റെ മകനായ യെരോബെയാമിനെ പറ്റിയുള്ള ഇതോ ദർശനത്തിന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ.
ദ പ്രൊഫസി ഓഫ് അഹീജ, അഹിയ പ്രവാചകന്റെ പുസ്തകം, ദ പ്രൊഫസി ഓഫ് അഹീജ, അത് മറ്റൊരു പുസ്തകമാണ്, മുമ്പേ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ അത് വിട്ടുപോയതെന്ന് ഓർപ്പിച്ചാണ്. അഹിയ പ്രവാചകന്റെ പുസ്തകം ഇനി ഇനി വായിക്കണമെന്നില്ല. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു പുസ്തകങ്ങൾ, ദ ബുക്ക് ഓഫ് ദ കിങ് ഓഫ് ജൂഡ ആൻഡ് ഇസ്രായേൽ, അത് നമ്മൾ പരാമർശിച്ചു. ദ ബുക്ക് ഓഫ് ജേഹു സെക്കൻഡ് ക്രോണിക്കിൾസ് 20:34 ദ ബുക്ക് ഓഫ് ജേഹു സെക്കൻഡ് ക്രോണിക്കിൾസ് 24:27 സ്റ്റോറി ഓഫ് ദ ബുക്ക് ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. വിഷൻ ഓഫ് ഐസയ എന്നുള്ളൊരു പുസ്തകത്തെ പറ്റി സെക്കൻഡ് ക്രോണിക്കിൾസ് 32:32 യെശയ്യാവിന്റെ ദർശന പുസ്തകം എന്ന് പറയുന്നു സെക്കൻഡ് ക്രോണിക്കിൾസ് 32:32 സെക്കൻഡ് ക്രോണിക്കിൾസ് 33:18 ആക്ട്സ് ഓഫ് കിങ്സ് ഓഫ് ഇസ്രയേൽ, അത് നേരത്തെ നമ്മൾ പരാമർശിച്ചത് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം. ദർശകന്മാരുടെ പറച്ചിൽ എന്ന ഒരു പുസ്തകം സെക്കൻഡ് ക്രോണിക്കിൾസ് 33:19 നമ്മൾ കാണുന്നുണ്ട്. ലാമൻസ് ഫോർ ജൊസായ സെക്കൻഡ് ക്രോണിക്കിൾസ് 35:25 നമ്മൾ കാണുന്നുണ്ട്. ലാമൻസ് ഫോർ ജൊസായ ദ ക്രോണിക്കിൾസ് ഓഫ് കിങ് ഓഫ് അഹശ്വരോഷ് അഹശ്വരോഷിനെ പറ്റി ഉള്ള അതൊന്ന് വായിച്ചു എസ്തർ 2:23 ഒന്ന് വായിക്കാവോ.
അന്വേഷണം ചെയ്താറേ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുൻപിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു.
രാജാവിന്റെ മുമ്പിൽ അത് അഹശ്വരോശ് രാജാവാണല്ലോ. അഹശ്വരോശ് രാജാവിനെ പറ്റി നമ്മുടെ മോദി ഭരണത്തിൽ കയറിയല്ലോ വീണ്ടും. അപ്പൊ നമ്മളൊന്ന് വായിച്ചു എസ്തറിന്റെ പുസ്തകം 1:1 വായിച്ചു എസ്തർ 1:1.
അഹശ്വരോശിന്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂഷ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വരോശ് ഇവൻ തന്നെ.
അതെ 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 മതി മതി അഹശ്വരോശിന്റെ കാര്യം പറഞ്ഞു. ഹിന്ദുദേശം, ഹിന്ദുദേശം എന്ന് പറഞ്ഞ ഏതാ?
ഇന്ത്യ.
ഇന്ത്യ ഇൻഡസ് എന്നുള്ള വാക്ക് തന്നെയാ, ഹിന്ദുസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചേക്കുന്നു. ആ ഹിന്ദുദേശം, ഹിന്ദുസ് എന്നുള്ള ഇന്ത്യ എന്നുള്ളത് ആ ഇന്ത്യ മുതൽ, ഇത് നമ്മുടെ ആ ഒരു ഹിന്ദുദേശം എന്നുള്ളത് ഇനിയും നരേന്ദ്രമോദി കയറിയത് കൊണ്ട് അങ്ങനെ തന്നെ പേരാക്കി മാറ്റും പുള്ളി. അത് കാരണം ഞാനങ്ങനെ ഇനിയിപ്പം പറഞ്ഞൊക്കെ തിരുത്താനും ഒക്കെ ഉള്ള ആൾബലം അവർക്കുണ്ട്, അംഗബലമുണ്ട്. അതുകൊണ്ട് അതൊക്കെ സംഭവിക്കാമായിരിക്കാം. എന്തായാലും എന്നെ ആത്മാവ് പ്രചോദിപ്പിച്ചുകൊണ്ട് ഞാനിതങ്ങ് അഹശ്വരോശിന്റെ കാര്യം പറയാൻ ഞാൻ മതിയായിരുന്നു. പക്ഷെ ഇതും കൂടെ ഞാനങ്ങ് പറയുക. അപ്പൊ ഇന്ത്യയെ പറ്റി വേദോത്സവത്തിൽ പരാമർശമുണ്ട് കേട്ടോ. അപ്പൊ വേദോത്സവത്തിൽ കൃത്യമായിട്ട് 120 സംസ്ഥാനങ്ങൾ വാണ അഹശ്വരോശിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയും കൂടെ ഭരിച്ചിരുന്നയാളാണ് അഹശ്വരോശ് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. അതിന് അതുകൂടാതെ ഈ ശലോമോൻ കുരങ്ങ്, ആന, മയില്, ഒട്ടകം ഇതിനെയൊക്കെ കൊണ്ടുവന്നത് ഹിന്ദുദേശത്തു നിന്നാണെന്നുള്ള ആ ഒരു പണ്ഡിത മതം കൂടെ ഉണ്ട്. ദൈവാലയം പണിത സമയത്തും അദ്ദേഹത്തിന്റെ സർവ ഭരണ വിഭൂഷിതനായിരുന്ന സമയത്തും ഒക്കെ ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഉള്ള പരാമർശം പഴയ നിയമത്തിൽ കാണുന്നു, പക്ഷേ നമ്മുടെ ഈ പുസ്തകം ഒന്നും എഴുതപ്പെട്ട് നമ്മുടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി പുതിയ നിയമത്തിൽ നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ റഫറൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഇതില്ലാത്ത കാനനൈസ് ചെയ്ത് കിട്ടിയിട്ടില്ലാത്ത ചില കാര്യങ്ങളെ പറ്റി, അത് പുസ്തകങ്ങൾ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ പ്രവചനം ഒരു പ്രവചന വാക്യമായിരിക്കാം, അല്ലെ എന്തെങ്കിലും ഒരു പരാമർശമായിരിക്കാം, അതൊക്കെ വേദവും ഇപ്പം നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ മെനക്കെട്ടി വാക്യങ്ങളൊക്കെ വായിപ്പിക്കുന്നത്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 15:33, 1 കൊരിന്ത്യർ 15:33.
സദാചാരം
കെട്ടുപോകുന്നു. ഇത് ഇതൊരു കോട്ട, അവര് പ്രൊട്ടക്ഷൻ ഓരോരുത്തരും എടുത്തേക്ക. ഈ സാധനം എടുത്തേക്കുന്നത് മെനാൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഡ്രാമാറ്റിസ്റ്റിന്റെ അടുത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്. അത്തേനിയൻ ഒരു ന്യൂ കോമഡിയുടെ ബെസ്റ്റ് നോൺ റെപ്രസെന്റേറ്റീവ് ആണ് മെനാൻഡർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് പോയസ്ലി അവിടെ സ്വീകരിച്ചേക്കുന്നത്. ഫസ്റ്റ് കൊരിന്ത്യൻ 15:33 എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ടൈറ്റസ് ചാപ്റ്റർ നമ്പർ 1:12-13, ടൈറ്റസിന്റെ പുസ്തകം 1 അധ്യായം 12:13 വാക്യങ്ങൾ.
ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവേറന്മാരും അത്ര എന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു.
അതായത് പൗലോസ് ലീഹ ക്രേത്തിനെ പറ്റി ഒരു കൊട്ടേഷൻ എടുത്തേക്ക. അവര് മടിയന്മാരും പെരുവേറന്മാരും ആണെന്ന് പൗലോസ്ലിഹല്ല പറഞ്ഞ, അവരുടെ ഒരു വിദ്വാൻ പറഞ്ഞെന്നാ പറഞ്ഞു. ഏതാണെന്നറിയാ ആ വിദ്വാൻ? ആ വിദ്വാന്റെ പേരാണ് എപ്പിമെനിഡസ്. എപ്പിമെനിഡസ് എന്ന് പറയുന്ന വിദ്വാനാണത് പറഞ്ഞിരിക്കുന്നത്. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പ്രൊഫറ്റ് ഓഫ് ക്രേത്തൻസ് എന്നാണ് എപ്പിമെനിഡസ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. Acts of Apostles, chapter number 17, verse number 28. Apostle of Lord, 17:28.
അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു.
കവിവരന്മാരിൽ ചിലർ നാം അവന്റെ സന്തോഷമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ കവിവരന്റെ പേര് അരാറ്റസ് എന്നുള്ളതാണ്. അരാറ്റസ് വാസ് എ ഗ്രീക്ക് ഡൈഡാക്റ്റിക് പോയറ്റ്. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഹെക്സാമീറ്റർ പോയംസ് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അരാറ്റസ് കവിവരന്മാർ എന്ന് നമ്മൾ വെറുതെ വായിച്ചു വിടുമ്പോ ഒരു സ്ലിഹായിക്ക് ഈ പേഗൻ ഓതേഴ്സ് ക്വാർട്ടർ ടു ടെസ്റ്റമെന്റ്, അതിനു വേണ്ടി 2-3 വാക്യം ഞാനൊന്ന് വായിപ്പിച്ച്. കവിവരന്മാർ, വിദ്വാൻമാർ, അല്ലെങ്കിൽ ദുർഭാഷ് കെട്ടുപോകുന്നു, കോട്ട് പോലീഹ എടുത്തിരിക്കുന്നത് ഇവരിൽ നിന്നൊക്കെയാണ് എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി വായിച്ചോട്ടെ, ബുക്ക് ഓഫ് ഈനോക്ക് അതിനെ പറ്റി പറയുന്നുണ്ട്. യൂദായുടെ പുസ്തകം 4-ാം വാക്യം, സെന്റ് ജൂഡ്, ഒരു ചാപ്റ്ററേ ഉള്ളൂ, വേഴ്സ് നമ്പർ 4.
നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു.
ബാക്കി
നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയിലിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യരിടം മോഹിച്ചു നടന്നതിനാൽ നിത്യാത്മയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു.
ഇത് ഈ ഹാനോക്കിന്റെ പ്രവചന പുസ്തകത്തെ പറ്റി പറയാം, ബുക്ക് ഓഫ് ഈനോക്ക്. സത്യത്തിൽ ഈ പുസ്തകം നമുക്ക് ഈ പുതിയ നിയമത്തിന്റെ കൂടെ എഴുതി നമുക്ക് കൈ കിട്ടിയതില്ല. എന്നാൽ ഞാൻ ഇതൊന്ന് പഠിക്കാനായിട്ട് ഇതിനു വേണ്ടി തന്നെ ശ്രമിച്ചപ്പോൾ ജൂഡ് 1:14-16 നമ്മൾ വായിക്കുന്നത്, ആൻഡ് ഈനോക്ക് ഓൾസോ ദ സെവൻത് ഫ്രം ആദം പ്രൊഫസൈഡ് ഓഫ് ദീസ് സെയിങ് ബിഹോൾഡ് ദ ലോർഡ് കം വിത്ത് 10,000 ഓഫ് ഹിസ് സെയിന്റ്സ് ടു എക്സിക്യൂട്ട് ജഡ്ജ്മെന്റ് അപ്പോൺ ഓൾ ആൻഡ് ടു കൺവിൻസ് ഓൾ ദാറ്റ് ആർ അൺഗോഡ്ലി എമംഗ് ദം ഓഫ് ഓൾ ദെയർ അൺഗോഡ്ലി ഡീഡ്സ് which they have ungodly committed, and of all their hard speeches which ungodly sinners have spoken against him. എന്ന ഈ യൂദായുടെ പുസ്തകം 14-15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈനോക്കിന്റെ പുസ്തകം നമുക്ക് കിട്ടും. നമുക്ക് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അതിന്റെ എക്സ്ക്ലൂസീവ് വേർഷൻ ആണ് കൂടുതലായിട്ടും ഉള്ളത്. മറ്റ് വേർഷൻസും ഒക്കെ ഉണ്ട്. നിങ്ങൾ PDF തപ്പുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, അതിന്റെ ആധികാരി പലതും അതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പഠിക്കാനുള്ള താല്പര്യം കയറിയിട്ട് ചുമ്മാതെ ഏതെങ്കിലും ഒരെണ്ണം വായിച്ചു നോക്കരുത്. അതിന്റെ ആധികാരികമായിട്ടുള്ള അത് എത്യോപ്യക് വേർഷന്റെ അത് കിട്ടും. അതിനകത്ത് ഈ ഹാനോക്കിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ബിഹോൾഡ് ഹി കംസ് വിത്ത് 10,000 ഓഫ് ഹിസ് സെയിന്റ്സ് ടു എക്സിക്യൂട്ട് ജഡ്ജ്മെന്റ് അപ്പോൺ ദം and destroy the wicked and reprove all the carnal of for everything which the sinful and ungodly have done and committed against him. ഇത് എഴുതിയിട്ടുണ്ട്. ഇത് എത്യോപ്യൻ വേർഷൻ, അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ ഈ ഈനോക്കിന്റെ പുസ്തകത്തിൽ ഏകദേശം 108 അധ്യായങ്ങളുണ്ട്, 108 chapters. ഇതിനെ മൂന്നാലായിട്ട് തിരിച്ചിട്ടുണ്ട്, ബുക്ക് ഓഫ് ദ വാച്ചേഴ്സ്, ബുക്ക് ഓഫ് പാരബിൾസ് ഓഫ് ഈനോക്ക്, the astronomical book, the book of dream and visions, the epistle of Enoch എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഏകദേശം 108 ചാപ്റ്ററുകൾ അതിനകത്തുണ്ട്. അപ്പൊ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അത് വേദപുസ്തകത്തിനകത്തില്ല, ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അന്ന് 66 ക്രമീകരിച്ചപ്പം ഗ്യാനലൈസ് ചെയ്തപ്പോ അതിനകത്ത് വന്നില്ല, ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പുതിയ നിയമത്തിലെ മറ്റു കുറച്ച് പുസ്തകങ്ങളും കൂടെ നമുക്ക് അങ്ങനെ കുറച്ച് വാക്യങ്ങളോട് ഒന്ന് പഠിക്കാനുണ്ട്. നമുക്ക് അത് അടുത്ത ദിവസം പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മുടെ സമയം അവസാനിക്കുക. താങ്ക് യു.
നമ്മള് ഇന്ന് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമ്മൾ ഒത്തിരി പുസ്തകങ്ങളുടെ പേരൊക്കെ വായിച്ചു പോകുമെന്നുണ്ടെങ്കിലും ഇതൊന്നും അത്രയും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പം കിങ്സ് ഒക്കെ പഠിച്ചപ്പോ ഒരുപക്ഷെ ഈ വൃത്താന്ത പുസ്തകങ്ങളോ രാജാക്കന്മാരുടെ ഒക്കെ നമ്മൾ വായിച്ചു പോയി. അതിന്റെ കൂട്ടത്തിൽ കുറെ പുതിയ പുസ്തകങ്ങളുടെ പേരുകളും കൂടെ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് പറ്റി. താങ്ക് യു അച്ഛാ, നല്ല ക്ലാസ് ആയിരുന്നു. നമുക്കിന്ന് ബൈബിൾ വായിക്കാനായിട്ട് ഒത്തിരി വാക്യങ്ങളൊക്കെ വായിച്ച് നമ്മളെ സഹായിച്ചത് എലിസബത്ത് ആൻഡി ആണ്. എലിസബത്ത് തരകൻ ആൻഡി മിഷിഗൻ സെന്റ് തോമസ് ഇടവകയിലെ മെമ്പറാണ്. ആൻഡി നമ്മുടെ സമാജത്തിന്റെ ഡെട്രോയിറ്റ് റീജിയനിൽ ആദ്യത്തെ റീജിയണൽ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സെന്റ് തോമസ് പള്ളിയിലെ തന്നെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടും ആൻഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സമാജത്തിന്റെ വളരെ അസറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ആൻ്റി ഒരു പ്രയർ സെല്ലൊക്കെ നമ്മുടെ ഒരു ഡാലസ് ഏരിയയിലെ ഒരു പ്രയർ സെല്ലിലൊക്കെ ആൻ്റി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആൻ്റിയാണ്. ആൻ്റിയോടുള്ള സന്ദേശം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ബുധനാഴ്ച മിക്ക പള്ളികളിലും സർഗാരോണത്തോട് അനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന ഉള്ളത് കൊണ്ട് ബുധനാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല.
ഏതെങ്കിലും പള്ളികളിൽ നിങ്ങൾ അസൗകര്യം ഉണ്ടെങ്കിൽ രൂപയൊന്ന് അറിയിക്കണം. പള്ളികളിൽ വ്യാഴാഴ്ച കുർബാനയുള്ള പള്ളികൾ ചിലടത്തെങ്കിലും ഒക്കെ കാണുമെന്ന് എന്റെ വിചാരം. നോക്കാം, നമുക്ക് നോക്കിയിട്ട് എല്ലാരും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എടുക്കാം.
ബുധനാഴ്ച ഇല്ല, കാരണം ജീസസിന് കുർബാന ബുധനാഴ്ച വൈകിട്ടുണ്ട്. പിന്നെ വേറെ പള്ളികളിൽ പൊതുവെ ബുധനാഴ്ച വൈകിട്ടാണ്, അപ്പം ബുധൻ ഇല്ല. വ്യാഴാഴ്ചത്തെ കാര്യം കൺഫേം ചെയ്യാം ഇമെയിലായിട്ട്, ക്ലാസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അതേ ഉള്ള അനൗൺസ്മെന്റ്.
എലിസബത്ത് ആന്റി ഇവിടെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളും കൂടെ കേട്ടോ, അത് നമ്മളൊന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യം. ആന്റി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. പ്രാർത്ഥന മാത്രം ആന്റി ഞാൻ എപ്പോഴും ഓർക്കുന്നത്, എപ്പോഴും പ്രാർത്ഥന 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 പ്രാർത്ഥന. അനേകരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മളോട് പറയും, നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറയും. നമ്മളറിയാതെ തന്നെ ഇതെല്ലാം ആന്റി ചെയ്തുകൊണ്ട് ഒത്തിരി നിശബ്ദമായിട്ട് ഒത്തിരി പ്രവർത്തിക്കുന്നയാളാണ്. അപ്പൊ ആന്റിയുടെ പ്രാർത്ഥന തുടർന്ന് നമ്മളെല്ലാവരെയും ഓർക്കാം. നമുക്ക് ആന്റി ഓർത്ത് പ്രാർത്ഥിക്കാം. താങ്ക് യു. അങ്ങനെ ധാരാളം പേരുണ്ട് പരാമർശിച്ചുകൊണ്ട്. ഞാനൊന്ന് അന്റെ കാര്യം എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ദൈവത്തിന് സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. യേശുദാബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ക്ഷമിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവ് നേരൊക്കെ എല്ലാ സമയത്ത് തന്നേക്കും. എന്റെ ദൈവത്തിന്റെ ചിറങ്കി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. പാറയ്ക്കുമാർഗുദ്രോത്രപരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ ശുശ്രൂഹ സംഘൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ കൂടി വരവിന്റെ മേലും കർത്താവ് എന്നും യേശുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സുഖാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
ഗുഡ് നൈറ്റ്.